നിന്നെ വന്നിരിക്കുന്ന ഒരു ആവശ്യങ്ങളെ നീ വിരോധിക്കരുത്. ദൈവമേ, ഞങ്ങളുടെ ബലഹീനതയോട് സഹായത്തിനായിട്ട് നിന്നെ ഞങ്ങൾ വിളിക്കുന്നു. നല്ലവനെ, ഞങ്ങളുടെ അപേക്ഷയോട് സ്വരം കേട്ട് നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളുടെ അനുഗ്രഹം ഞങ്ങളെ കാത്തുകൊള്ളുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, ഒരിക്കൽ കൂടെ തിരുസന്നിധിയിൽ ഒത്തുചേരുവാൻ തക്കുന്ന ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു. അവിടുത്തെ കൃപയ്ക്കായ തിരുസന്നിധികൾ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, വിവിധ സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് ദൈവമേ ഇന്നത്തെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനുഗ്രഹത്തോടെ നീ ഞങ്ങളോട് സൂക്ഷിക്കണമേ. ദൈവമേ, അവിടുത്തെ കാത്തിരിപ്പിന്റെ അവലിയ ദിവസങ്ങളിലാവുന്നുവല്ലോ. ദൈവമേ, ഒരുക്കത്തോടെ തിരുസന്നിധിയിൽ നിൽക്കുവാനും ദൈവമേ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാനും തക്ക കൊണ്ട് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളെ പുതുക്കമുള്ളവരായി ദൈവമേനതിന്റെ ജീവിതത്തിൽ ദൈവത്തിനെ കൂടുതൽ അടുത്തറിയുന്നവരായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. കാത്തിരിപ്പിന്റെ ഈ അനുഭവങ്ങൾ ദൈവങ്ങളുടെ ജീവിതത്തിന് പുതിയ തെളിച്ചവും പുതിയ ഊർജവും പറഞ്ഞു തരുവാൻ തക്കൊണ്ട് ദൈവമേ സഹായിക്കണമേ. നിഗ്രഹിതമായ പെന്തിക്കോസ്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആദ്യ നൂറ്റാണ്ടിൽ ദൈവമേ അവിടുത്തെ സ്നേഹന്മാർക്ക് ആത്മാവിനെ പോർന്നതുപോലെ ദൈവമേ നീ ഞങ്ങളിൽ തന്നിരിക്കുന്ന ആത്മാവിനെ പുതുക്കുവാനും അതിനെ ഉജ്ജ്വലിപ്പിക്കുവാനുമുള്ള നല്ല അനുഭവം ഞങ്ങൾ തരണമേ. ഒരുക്കത്തോടെ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ ഞങ്ങളവിടെ സഹായിക്കണമേ. ശുശ്രൂഷ നടത്തുന്നവരെയും സംബന്ധിക്കുന്നവരെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിൽ അയച്ചിരുവാൻ സ്വർഗം സഹായിക്കണമേ. ഇന്നത്തെ ക്ലാസ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനുഗ്രഹത്തിന്റെ ക്ലാസ് അയച്ചിരുവാൻ സ്വർഗം സഹായിക്കണമേ. ഞങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ആത്മീക ജീവിതത്തെ കൂടുതൽ ദൈവമേ ഉണർവുള്ളതാക്കി തീർക്കുവാൻ ഞങ്ങളോട് സഹായിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് കണക്കിടുന്നതേ. ദൈവമേ, ക്ലാസ് കൈകാര്യം ചെയ്യുന്ന അടിയനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ വചനങ്ങൾ, നിന്റെ വചനത്തിന്റെ അത്ഭുത രഹസ്യങ്ങളെ നിന്റെ ജനത്തിന് വിളമ്പി കൊടുക്കുവാൻ തക്കോണം അടിയനെ സഹായിക്കണമേ. അടിയന്റെ ബലഹീനതയോ കുറവുകളോ എന്ന് കണക്കിടരുതേ. ദൈവമേ, ഭവനങ്ങളിലിരുന്ന് ശ്രദ്ധിക്കുന്ന കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമർപ്പണത്തോടെ ദൈവമേ ശുശ്രൂഷ സംബന്ധിപ്പാൻ സ്വർഗം സഹായിക്കണമേ. പഠിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ ദൈവമേ വളർത്തുവാൻ തക്ക ഒന്ന് സഹായിക്കണമേ. മർത്തമുറി പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജനവിധ നിലകളിൽ നേതൃത്വം നൽകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേറ്റം അനുഗ്രഹത്തോടെ ഇതിനെ നയിപ്പാൻ ആവശ്യമായിരിക്കുന്ന ദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്ന് ദൈവനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ശതമാമി വിജയും ദൈവമേ വിവിധ യൂണിറ്റുകളിൽ പ്രവർത്തിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജനറൽ സെക്രട്ടറിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് വേണ്ടതായിട്ടുള്ള സപ്പോർട്ട് തരുന്ന എല്ലാവരെയും ഓർക്കുന്നു. മനോജിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായ വാഴ്ത്തണമേ. ദൈവം ഇന്നത്തെ ശുശ്രൂഷയിൽ സമർപ്പണത്തോടെ ആയിരിക്കാൻ ഞങ്ങളോട് സഹായിക്കണമേ. ഞങ്ങളുടെ ദാവോട് കൂടെ ഇരിക്കണമേ. ദൈവമേ കേൾക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമർപ്പണത്തിന്റെ ആത്മാവിലായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. അല്പസമയം അവിടുത്തെ ശ്രേഷ്ഠ സന്നിധിയിലാവുന്നു. ഇമ്രാനെ ഞങ്ങളോട് ഇടപെടണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും നാളും സ്തുതിപ്പാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്വപ്പെടട്ടെ. ഒരിക്കൽ കൂടെ ഏറ്റവും അനുഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ കടന്നു വരുവാൻ തക്കോണം ദൈവം സഹായിച്ച കൃപയെ ഓർക്കുന്നു. ദൈവം കൂടുതലായിട്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഓർക്കുകയും ചെയ്യുന്നു. നമ്മൾ കാത്തിരിപ്പിന്റെ നാടുകളിൽ കൂടി ആകുന്നു പോകുന്നത്. ഏറ്റവും അനുഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ സൺഡേ എന്ന് പറയുന്നത് മദേഴ്സ് ഡേ ആയിരുന്നു എന്നറിയാം. എന്നെ കേൾക്കുന്ന എല്ലാ അമ്മമാർക്കും അമ്മമാരാകാൻ പോകുന്നവർക്കും മദേഴ്സ് ഡേയുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഞാൻ നേടുന്നു. എബ്രഹാം ലിങ്കൻ ഒരിക്കൽ പറഞ്ഞു, വാട്ട് എവർ ഐ ആം ഐ ഓവ് ടു മൈ ഏഞ്ചൽ മദർ. ഞാൻ എന്ത് ആകുന്നതോ അത് എൻ്റെ അമ്മ എനിക്ക് തന്നതാണ്. അത് വളരെ സന്തോഷത്തോടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പറവാൻ നമുക്കിടയാകണം. ഗുഡ്രോൾസൺ ഒരിക്കൽ പറഞ്ഞു, നല്ല അമ്മമാരെ എനിക്ക് കിട്ടിയാൽ ഞാൻ നല്ല സമൂഹം കെട്ടിപ്പടുക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. നമ്മുടെ അമ്മമാരുടെ സമർപ്പണവും പ്രാർത്ഥനയും വിശുദ്ധിയും വിശ്വസ്തതയും വിശ്വാസവുമൊക്കെയാണ് സമൂഹത്തിന്റെ കെട്ടുറപ്പ്. സമൂഹത്തെ വളർത്തുന്നതിൽ വലിയ ഏറ്റവും വലിയ പങ്കാളിത്തം, ഏറ്റവും വലിയ ഒരു ഘടകം അമ്മമാരുടെ സമർപ്പണവും പ്രാർത്ഥനയുമാണ്. അത് ഏറ്റവും അനുഗ്രഹകരമായിട്ട് നിർവഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും മദേഴ്സ് ഡേയുടെ ലേറ്റ് ആയിട്ടാണെങ്കിലും ആശംസകൾ നിന്നറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വെളിപാട് പുസ്തകത്തിന്റെ രണ്ടാം അധ്യായത്തെ കുറിച്ചാണ്, രണ്ടാം അധ്യായത്തിന്റെ ലാസ്റ്റ് രണ്ട് ലെറ്റേഴ്സ് നമ്മൾ ഓർത്തത്. പെർഗമോ സഭയ്ക്കും ധൈര്യ സഭയ്ക്കുമുള്ള ലെറ്റേഴ്സാണ് കേട്ടത്. നമ്മൾ പറഞ്ഞതുകൊണ്ട് അവസാനത്തെ പാവച്ചര സ്പീഡിലാ പോയെങ്കിലും ഞാൻ എല്ലാവർക്കും അതിനെ ഉൾക്കൊള്ളുവാനായിട്ട് ഒത്തു എന്ന് തന്നെ വിചാരിക്കുന്നത്. നിർത്തിയിടത്ത് തന്നെ തുടങ്ങാം. ത്വരീയ സഭയ്ക്കുള്ള എഴുത്ത് നമ്മൾ അത് കണ്ടത് അവർക്ക് പുറമേ ഉള്ള എന്തെങ്കിലും പീഡനമോ വേദവിപരീതമോ ഒന്നും ആയിരുന്നില്ല അതിനകത്തെ പ്രശ്നം. ദ പ്രോബ്ലം ഈസ് ഇൻസൈഡ് ഫ്രം ദ ചർച്ച്, നോട്ട് ഫ്രം ദി ഔട്ട്സൈഡ്. ദർ വാസ് എ സ്ട്രോങ് മൂവ്മെന്റ് ലെഡ് ബൈ വുമൺ അഡ്രസ് ആസ് ജസബേൽ വിച്ച് പ്ലീസ് for compromise with the world's standard in the interest of business and commercial prosperity. അവിടെ പറഞ്ഞത് അവിടുത്തെ പ്രശ്നം അവിടുത്തെ ട്രേഡ് ഗിൽഡുമായിട്ടുണ്ടായ ബന്ധപ്പെട്ടുള്ള പ്രശ്നമായിരുന്നു. വാണിജ്യ സഭകൾ ഇന്നത്തെ ട്രേഡ് യൂണിയൻ പോലെയുള്ള ട്രേഡ് ഗിൽഡ്സ് എന്നുണ്ടായിരുന്നു. അതിനകത്ത് ആളുകൾ ക്രിസ്ത്യാനികൾക്ക് സംബന്ധിക്കാമോ അങ്ങനെയുള്ള വിരുന്നുകളിൽ, അത് ടെമ്പിളിൽ വെച്ച് നടത്തുന്ന വിരുന്നുകളിൽ സംബന്ധിക്കാമോ, അങ്ങനത്തെ സുഹൃത്ത് കൂട്ടായ്മകൾ അധാർമികതയിലേക്ക് നയിക്കും, അതിൽ പങ്കാളിത്തം ആകാമോ എന്നുള്ളതായിരുന്നു പ്രശ്നം. അപ്പൊ അതിനകത്ത് ഇസബേൽ കൊണ്ടുവന്ന ഒരു കാര്യം, ഒരു ചിന്ത എന്ന് പറയുന്നത്, മതം ഉപേക്ഷിക്കേണ്ട, സാമൂഹ്യ ബന്ധങ്ങൾ ഏർപ്പെടുത്തേണ്ട, അതിനോടൊപ്പം സമൂഹ സാധാരണമായ ചില ആചാരങ്ങൾ അനുഷ്ഠിച്ച് ലോകവുമായി സന്ധി ചെയ്ത് അത് അനുരൂപപ്പെട്ടു പോകാം എന്നുള്ള ഒരു കോംപ്രമൈസാണ് പറഞ്ഞത്. നമ്മൾ അതിനകത്ത് പറഞ്ഞത് അത് അതിന് സഭ വിധേയമായില്ല എന്നുള്ളതാണ്. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ദൈവം വിളിച്ചിരിക്കുന്ന വിളിയുടെ ആഴം ഉൾക്കൊണ്ടുകൊണ്ട് വിളിക്ക് അനുസരണമായി ജീവിപ്പാൻ തക്കുന്നുമുള്ള ഒരു അനുഭവത്തിന് വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നൊരു ശ്രേഷ്ഠമായ ചിന്തയാണ് നമുക്കതിനകത്ത് കാണുവാനായിട്ടൊത്തത്. അതിന് ഇരുമ്പ് കോൾ കൊണ്ട് അവനെ മേയിക്കും, ഞാൻ അവന് ഉദയനക്ഷത്രം കൊടുക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ അതിനകത്ത് നിർത്തിയമായിട്ട് ഓർത്തിരിക്കേണ്ടത് വിളിച്ച വിളിയുടെ ആഴത്തിനനുസരിച്ച് ജീവിപ്പാൻ, വിളിക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കോണം വലിയ ഉത്തരവാദിത്വവും ചുമതലയും ഉണ്ട് എന്നുള്ളതാണ് കൃത്യമായിട്ട് നാം കേട്ടത്. മൂന്നാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിനകത്ത് മൂന്ന് സഭയ്ക്കുള്ള എഴുത്തുകളാണ് ഉള്ളത്. സർദീസിലെ സഭയ്ക്കുള്ള എഴുത്ത്, ഫിലാദെൽഫിയയിലെ സഭയ്ക്കുള്ള എഴുത്ത്, ലവദോക്യ സഭയ്ക്കുള്ള എഴുത്ത്. സർദീസിലെ സഭയ്ക്കുള്ള എഴുത്ത് വേഴ്സസ് 1-6 അത് നമുക്കവിടെ കാണുവാനായിട്ട് നോക്കും. സർദീസ് പട്ടണത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ അതിന്റെ എഴുത്തിന്റെ കാര്യങ്ങൾ നമുക്ക് ഇച്ചിലൂടെ ഉൾക്കൊള്ളുവാനായിട്ട് നോക്കും. സർ റാംസേ, W.M. റാംസേ സെഡ് ഓഫ് സർദീസ് ദാറ്റ് നോവെർ വാസ് ദർ എ ഗ്രേറ്റർ എക്സാമ്പിൾ ഓഫ് ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ പാസ്റ്റ് സ്പ്ലെൻഡർ ആൻഡ് പ്രസന്റ് ഡീകേ. സർദീസ് വാസ് എ സിറ്റി ഓഫ് ഡി ജനറേഷൻ. പ്രതാപത്തിന്റെ അത്യുച്ചകോടിയിലെത്തിട്ട് അധപതനത്തിന്റെ പടുകുഴിയിൽ പതിക്കുന്ന പരിതാപകരമായ അന്തരത്തിന് ഈ സർദീസ് പട്ടണത്തെക്കാൾ വലിയ ദൃഷ്ടാന്തം മറ്റൊരിടത്തും കാണത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പുരാതന ലോകത്തിലെ അതിപ്രധാനവും ശക്തവുമായ പട്ടണമായിരുന്നു സർദീസെങ്കിലും പുതിയ നിയമ സമയത്ത് ഈ സർദീസ് പട്ടണം ദ്രവിച്ചുകൊണ്ടിരുന്ന ഒരു നഗരമാണ്. സർദീസിലെ സഭയ്ക്കുള്ള കഥ ആ നഗരത്തിന്റെ ചരിത്രം സ്മരിച്ചുകൊണ്ട് ഉള്ളത് തന്നെയാണ്. 700 years ബിഫോർ ദിസ് ലെറ്റർ വാസ് റിട്ടൺ, സർദീസ് ഹാഡ് ബീൻ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സിറ്റീസ് ഇൻ ദ വേൾഡ്. ദേർ ദ കിങ് ഓഫ് ലിഡിയ റൂൾഡ് ഓവർ ഹിസ് എംപയർ ഇൻ ഓറിയന്റൽ സ്പ്ലെൻഡർ. അറ്റ് ദാറ്റ് ടൈം സർദീസ് വാസ് എ സിറ്റി ഓഫ് ദ ഈസ്റ്റ് ആൻഡ് ഹോസ്റ്റൈൽ ടു ദ ഗ്രീക്ക് വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണം ആയിരുന്നു ഈ സർദീസ്. FSCയിൽ നിന്ന് 80 കിലോമീറ്റർ കിഴക്കുള്ള ഒരു നഗരമാണ്. ഈ കത്ത് എഴുതുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പട്ടണമായിട്ടാണ് ഇതിനെ കണ്ടുകൊണ്ടിരുന്നത്. സർജീസ് ആസ്ഥാനമാക്കി ലിദിയ രാജ്യത്തിന്റെ സാമ്രാജ്യപതി ഏറ്റവും വലിയ ആഡംബരത്തോടും സർവപ്രതാപത്തോടും കൂടെ വാണു. പൗരസ്ത്യ ദേശത്തെ വൻ ശക്തിയായിരുന്നു സർജീസ്. സർജീസിന്റെ സമ്പത്ത് ഒരു പഴഞ്ചൊല്ലായിട്ട് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. സർജീസിന് ഏറ്റവും മഹാനമായ ക്രീസസ് രാജാവിനെ അവിസ്മരണീയമാക്കുന്ന പഴഞ്ചൊല്ല് ആ റിച്ചാസ് ക്രോയിസസ്. ശക്തിയിലും പ്രതാപത്തിലും സർജീസ് അത്യുച്ച കോടിയിൽ എത്തിയിട്ടും അതിന്റെ അധപ്പതനം ആരംഭിച്ചതും ഈ രാജാവിന്റെ സമയത്ത് തന്നെയാണ്. ഇത് അത്യുച്ച കോടിയിലുള്ള പട്ടണമാ, പക്ഷേ അത് തകർന്നുകൊണ്ടിരിക്കുന്ന നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന ഒരു പട്ടണമായിട്ടാണ് ഇതിനെ ആ സമയത്ത് കാണാനായിട്ട് വെക്കുന്നത്. സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും മത്തുപിടിച്ച ക്രോയിസസ് പേർഷ്യൻ രാജാവായ സൈറസിനോട് യുദ്ധം ചെയ്യുവാനായിട്ട് പുറപ്പെട്ടു. അദ്ദേഹം ശത്രു സൈന്യവുമായിട്ട് ഏറ്റുമുട്ടണമെങ്കിൽ ഹാലിസ് നദി കടക്കണം. അതിനു മുമ്പ് അദ്ദേഹം ഡെൽഫിക് ഓറക്കിൾസിനോട് അതിന്റെ ഇത് പോകാരുക്കുമോ എന്നുള്ളതിനെ കുറിച്ച് അരുളപ്പാട് ചോദിക്കുകയുണ്ടായി. അപ്പൊ അവിടെ ഡെൽഫിക് ഓറക്കിൾസ് അതിന് പറയും, ക്രോയിസസ് വാണ്ട്സ് ബട്ട് ഹി ഫെയിൽഡ് ടു സീ ദ വാണിംഗ് ടു ഗെറ്റ് അറ്റ് ദ ആർമീസ് ഓഫ് സൈറസ്. ഹി ഹാഡ് ടു ക്രോസ് റിവർ ഹാലീസ്. ഹി ടുക്ക് കൗൺസിൽ ഓഫ് ദ ഫേമസ് ഓറക്കിൾ അറ്റ് ഡെൽഫി ആൻഡ് വാസ് ടോൾഡ്, ഇഫ് യു ക്രോസ് ദ റിവർ ഹാലീസ് you will destroy a great empire. Croesus took it as a promise that he would destroy the Persians. It never crossed his mind that it was a prophecy that the campaign on which he had embarked would be the end of his own power. Deham adhigarathinte mathu pidicha Persian rajavumayittu yuddhathinu poyappol അദ്ദേഹം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, അവര് ഓറക്കിൾസിന്റെ അടുത്ത് അരുളപ്പാട് ചോദിക്കുന്ന ഒരു സ്വഭാവം ഈ ഗ്രീക്കൻസിനുണ്ടായിരുന്നു. അങ്ങനെ അരുളപ്പാട് ചോദിച്ചപ്പോൾ ഡൽഫിയിലെ പ്രവാചകൻ അരുളപ്പാട് കൊടുത്തത്, നിങ്ങൾ ഹാലിസ് റിവർ കടന്നാൽ ഒരു വലിയ സാമ്രാജ്യം നശിപ്പിക്കും. അത് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാവുന്ന അരുളപ്പാടായിരുന്നു. പക്ഷെ ക്രോയിസസ് വിചാരിച്ചത് ഇത് തനിക്ക് അനുകൂലമായിട്ടുള്ള ഒന്നായിട്ടാണ്. അതായത് താൻ പേർഷ്യൻ സാമ്രാജ്യത്തെ നശിപ്പിക്കുമെന്നും യുദ്ധത്തിൽ ഈ സാമ്രാജ്യത്തെ മുഴുവനായി തന്നെ കീഴടക്കാൻ ഒക്കുമെന്നും അദ്ദേഹം വിചാരിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ സാമ്രാജ്യമാണ് നിശേഷം പരാജയപ്പെട്ടത്. അദ്ദേഹം തിരിച്ച് തന്റെ കോട്ടയിലേക്ക് അദ്ദേഹം മടങ്ങുന്ന ഒരു ചിത്രമാണ്. മറ്റൊരു യുദ്ധത്തിന് വീണ്ടും അദ്ദേഹം തയ്യാറെടുക്കുമ്പോൾ ക്രോയിസസും കോറസും സൈന്യവും സർജീസിനെ വളഞ്ഞു. എന്നിട്ടും ഈ ക്രോയിസസിന് യാതൊരു കുലുക്കവുമില്ല. അദ്ദേഹം വിചാരിച്ചു തന്റെ പട്ടണം, തന്റെ പട്ടണത്തിന്റെ കോട്ട ബലിഷ്ഠമാണ്, ഒരു ശക്തിക്കും അദ്ദേഹത്തെ തകർക്കുവാനായിട്ട് ഒക്കുകയില്ല എന്ന് അദ്ദേഹം വിചാരിച്ചു. 1500 അടി ഉയരത്തിലുള്ളൊരു പട്ടണമാണ് സർദീസ്, കോട്ട ബലവത്ത. അതുകൊണ്ട് യാതൊരു കാവൽ സംവിധാനവുമില്ല. കാരണം കോട്ട ബലവത്തായതുകൊണ്ട് പ്രത്യേകിച്ച് കാവൽക്കാരൊന്നുമില്ല. കോട്ടയ്ക്കുള്ളിൽ അവർ സുരക്ഷിതമാണെന്ന് വിചാരിച്ചു. ഇത് ഉയരത്തിൽ പണിതിരിക്കുന്ന പട്ടണമായതുകൊണ്ട് വലിയ മഴയോ എന്തെങ്കിലുമുള്ള വെള്ള ഒഴുക്കുവോ വല്ല വരുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് പാറക്കെട്ടിന്റെ ഇടയ്ക്ക് ഉള്ളൽ വരും. ഈ ഉള്ളൽ ശത്രുക്കൾക്ക് ആളുകൾ കാത്തു കയറി ഇറങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഇങ്ങനെ ഒരു രാത്രിയിൽ പാറക്കെട്ടിന്റെ ഉള്ളിൽ കൂടി ശത്രു സൈന്യം സർദീസിൽ പ്രവേശിച്ചു. അങ്ങനെ സർദീസ് പട്ടണം തലം പതിച്ചു. കാവൽക്കാർ ആവശ്യമില്ല എന്ന് കണ്ട് അത്ര ശക്തമാണെന്ന് തങ്ങളുടെ കോട്ട എന്ന് വിചാരിച്ച് മൂഢമായി വിചാരിച്ച് അഭിമാനിച്ചതുകൊണ്ട് അതിന്റെ ചെറുത്തു നിൽപ്പ് പോലും സാധിച്ചില്ല. കോറസ് ശക്തമായി ആഞ്ഞടിച്ചു. സർദീസ് പട്ടണം പോർഷന്റെ ആധിപത്യത്തിലായി. രണ്ട് നൂറ്റാണ്ട് സർദീസ് പട്ടണം നാമാവശേഷമായി. പിന്നീട് ഈ നഗരം മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കീഴിലായി. അദ്ദേഹത്തിന്റെ മരണശേഷം അന്ത്യോക്കസ് ഇതിനെ അദ്ദേഹത്തിന്റെ കീഴിലായി. പിന്നീട് ഇത് റോമൻ ആധിപത്യത്തിന്റെ കീഴിലുമായി. ഈ റോമൻ ആധിപത്യത്തിലായിരിക്കുമ്പോഴും ഈ സർദീസ് നഗരം വളരെ സമ്പന്നമാണ്. അവിടെ കമ്പിളി വ്യവസായത്തിന്റെ കേന്ദ്രമാണെന്നും കമ്പിളിക്ക് ചായം കലർത്തുന്ന കല അവിടെയാണ് കണ്ടുപിടിക്കപ്പെട്ടതെന്നും ഒരു ചിന്തയുണ്ട്. ഈ പട്ടണം വലിയ സമ്പന്നമായിട്ടുള്ള ഒരു പട്ടണമായിരുന്നു. AD 17 ആ പ്രദേശത്ത് പിടിച്ചു കുലുക്കിയ ഒരു വലിയ ഭൂകമ്പുണ്ടായി. അതാ ഈ സർദീസ് നഗരത്തെ ശൂന്യമാക്കി. ത്രിബരിയോസ് എന്ന് പറയുന്ന റോമൻ ചക്രവർത്തി അതിനെ പുനരുദ്ധരിച്ചു, അതിനെ വീണ്ടും പണിതു. അപ്പോൾ ഈ സർദീസുകാർക്ക് ഈ പട്ടണത്തിന്റെ ഉയർച്ച താഴ്ചകൾ അവർക്ക് വളരെ സുപരിചിതമാണ്. ഒരു കാലത്ത് ഇത് സമ്പന്നതയുടെ കൊടുമുടിയിലാണ്. പിന്നീട് ആക്രമണത്തിൽ ഇത് പരാജയപ്പെടുന്നു, വീണ്ടും പുനരുദ്ധരിക്കപ്പെടുന്നു. ഇത് ഇങ്ങനെയുള്ള ഉയർച്ച താഴ്ചകൾ ഈ സർദീസ് നഗര നിവാസികളെ സംബന്ധിച്ച് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒന്നായിരുന്നു. യോഹന്നാൻ ഈ എഴുത്ത് എഴുതുമ്പോൾ ഈ നഗരം വളരെ സമ്പന്നമാണെങ്കിലും ജീർണത ബാധിച്ച് തുടങ്ങിയിരുന്നു. പണ്ടത്തെ ഊർജ്ജസ്വലത മങ്ങി. രാജ്യത്തിന് സംഭവിച്ച ജീർണതയും ദ്രവത്വവും ഈ സഭയിലും ഉണ്ടായി, സഭയിലും സംക്രമിച്ചു. അതിന്റെ ചലനാത്മകതയും ആവേശവും നശിച്ചു, ചത്ത ശവം പോലെയായി തീർന്നു. ഈ സഭയ്ക്ക് വേദവിപരീതമോ പീഡനമോ ഒന്നുമല്ലായിരുന്നു സഭയിലെ ഭീഷണി. നേരെ മറിച്ച് പുറജാതികളുടെ ജീവിത രീതി അവലംബിച്ച് ആത്മീയമായി നിർജീവമായ അവസ്ഥയിലായിരുന്നു ഈ പട്ടണം. പുറജാതികളുടെ ജീവിത രീതി അവലംബിച്ച് നിർജീവമായ ഒരു പട്ടണമായി ഈ സർദീസ് പട്ടണം അധപ്പതിച്ചു. നമ്മൾ തിരുത്തേര പട്ടണത്തെ സംബന്ധിച്ച് നോക്കുമ്പോഴും അവിടെ പീഡനമൊന്നുമല്ല, അവിടെ ഇന്നർ ആയിട്ടുള്ള വിഷയമാണ്. ഇവിടെയും അതുപോലെ തന്നെ ഉള്ള ഒരു പ്രശ്നമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് മറ്റ് ജാതിയരുമായിട്ട് ചേർന്ന് സഭ ഒരു ചത്ത ശവമായിട്ട് നിൽക്കുന്ന ജീവനില്ലാത്ത അവസ്ഥയിൽ ഇത് ആയിത്തീരുന്ന ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ തുടങ്ങുന്നത് He who has 7 spirits of God, we എന്ന് പറഞ്ഞാ തുടങ്ങുന്നത്. ഏഴ് ആത്മാക്കൾ, ഏഴ് നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്. ഇറ്റ് ഡിനോട്സ് ദ ഹോളി സ്പിരിറ്റ് വിത്ത് ഹിസ് സെവൻ ഫോൾഡ് ഗിഫ്റ്റ്. ദേർ ആർ 7 churches, yet in each of them the spirit operates with all his presence and power. എല്ലാ സഭയിലും ഈ ആത്മാവിന്റെ പ്രവർത്തനമുണ്ട്. ദ സെവൻ സ്പിരിറ്റ് signifies the completeness of the gift of the spirit and the universality of his presence. അതിന്റെ ആരംഭം തന്നെ ക്രിസ്തുവിനെ വർണ്ണിച്ചുകൊണ്ട് ഏഴ് ആത്മാവുള്ളവൻ, ഏഴ് നക്ഷത്രങ്ങൾ ഉള്ളവൻ. ഏഴ് ആത്മാവിനെ പറ്റി നമ്മൾ 1 അധ്യായം തുടങ്ങിയപ്പോൾ കണ്ടു. 1:4 യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11:2 ഏഴ് വരദാനങ്ങൾ തരുന്ന പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തെ കുറിച്ച് കണ്ടു. ആത്മാവിനെ പറ്റിയുള്ള ചിത്രീകരണമാണ് കണ്ടത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11:2 അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവർത്തിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. ഇവിടെ ആത്മാവിന് വിവിധ പേരുകൾ നടന്നിട്ടുണ്ടെങ്കിലും ദൈവാത്മാവിന്റെ പ്രകാശനം ഏഴ് വിധത്തിലുള്ള ദാനങ്ങളായിട്ട് ഇവിടെ വിവക്ഷിക്കുന്നു. അപ്പം ഈ ഏഴ് എന്നുള്ളത് പൂർണ്ണതയുടെ ഒരു അനുഭവമാണ്. ദൈവാത്മാവിന്റെ ഏഴ് പ്രവർത്തനങ്ങൾ നമുക്ക് ഏഴ് ഏഴ് ആത്മാവായിട്ട് നമുക്ക് ലിമിറ്റ് ചെയ്യാനായിട്ട് ഒക്കത്തില്ല. ആത്മാവിന്റെ ദാനങ്ങളുടെ പൂർണ്ണതയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. തന്റെ പൂർണ്ണ സാന്നിധ്യം കൊണ്ടും സമ്പൂർണ്ണ അധികാരം കൊണ്ടും ദൈവാത്മാവ് പ്രവർത്തിക്കുന്നു. ഓരോ സഭയിലും ദൈവാത്മാവിന്റെ സാന്നിധ്യവും തുല്യവും പൂർണവുമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് നോക്കാം. ഇവിടെ നമുക്ക് ഈ ആഴ്ച പെന്തിക്കോസ്തിയുടെ ശുശ്രൂഷ നടക്കുമ്പോൾ മൂന്നാം ക്രമം നടക്കുമ്പോൾ അതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ വിവിധ പ്രവർത്തനങ്ങളെ കുറിച്ച് കാണാനായിട്ട് വെക്കും. ദൈവാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ച് അവിടെ കാണുവാനായിട്ട് വെക്കും. അവിടെ ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആലോചനയുടെയും ബലത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ഒക്കെ ആത്മാവിന്റെ വിവിധ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് വെക്കും. അത് വളരെ ദീർഘമായിട്ടുള്ള ആ ശുശ്രൂഷയിൽ അത് നമുക്ക് വളരെ ശ്രദ്ധിച്ച് അത് കാണാവുന്നതാണ്. ഇവിടെ ഏഴ് നക്ഷത്രങ്ങൾ ഉള്ളവൻ, ഏഴ് നക്ഷത്രങ്ങൾ സഭകളെയും അവരുടെ ദൂതന്മാരെയും പ്രതിനിധാനം ചെയ്യുന്നതാണ്. The seven spirits signifies the completeness of the gifts and the spirit and the universality of the presence. ഇവിടെ ഏഴ് നക്ഷത്രങ്ങൾ സഭകളെയും അവരുടെ ദൂതന്മാരെയുമാണ് പ്രദാനം ചെയ്യുന്നത് എന്ന് നമ്മൾ നേരത്തെ കണ്ടു. സഭയുടെ ഉടമ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. പലപ്പോഴും മനുഷ്യർ ചിന്തിക്കും സഭ അവരുടേതാണ്, അവരുടെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കാം എന്ന് പ്രവർത്തിക്കും എന്ന് ചിന്തിക്കുന്നു. സഭയെപ്പറ്റി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നാം ഓർക്കണം സഭ ക്രിസ്തുവിന്റെയാണ്. യേശു ക്രിസ്തുവാണ് ആരാധന സമൂഹത്തിന്റെ അധ്യക്ഷൻ. നമുക്കവിടെ ഒരു റോളുമില്ല. ദൈവമാണ് നമുക്ക് വേണ്ടി നമ്മുടെ യജമാനൻ. നമ്മളൊക്കെ ദാസന്മാരാ. He who has the seven stars, the stars stands for the churches and the angels. The church is the possession of Jesus Christ. Many a time men act as if the church belongs to them. But it belongs to Jesus Christ and all in it are his servants. In any decision regarding the church, the decisive factor must be what any man wishes the church to do, but what Jesus Christ wishes to do. ദൈവം എന്ത് ആഗ്രഹിക്കുന്നുവോ അതനുസരിച്ച് നമുക്ക് ജീവിക്കാൻ തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെയൊക്കെ ഇവിടുത്തെ നോർത്ത് അമേരിക്കയിലൊക്കെ ഉള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് ഞങ്ങൾ ആ പള്ളി ഉണ്ടാക്കിയത് ഞങ്ങൾ പറയുന്നത് പോലെ നടക്കണം, ഞങ്ങൾ പറയുന്നതായിരിക്കണം പള്ളിയുടെ തീരുമാനമൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ്. പക്ഷെ നാം ആത്യന്തികമായിട്ട് ഓർക്കണം സഭ ദൈവത്തിൻ്റെതാ. ക്രിസ്തുവാണ് നമ്മുടെ യജമാനൻ, ക്രിസ്തുവാണ് നമ്മുടെ സർവവും. നമ്മളൊക്കെ സേർവൻസ്. നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ദൈവത്തിന് പ്രസാദകരമാണോ എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ വളയുകയാണെങ്കിൽ നമ്മളെ പല പള്ളികളിലെയും പ്രശ്നങ്ങൾ അവിടെ കൊണ്ട് തീരുകയേ ഉള്ളൂ. നമുക്ക് ആ ഒരു വലിയ ചിന്തയിലേക്ക് നയിക്കപ്പെടാൻ നമുക്ക് ഇടയാകണം. ഇവിടെ സഭയിലെ ദ ടെറിബിൾ അക്യുസേഷൻ അഗൈൻസ്റ്റ് ദ ചർച്ച് അറ്റ് സർദീസ് ഇസ് ദാറ്റ് ഓൾദോ ഇറ്റ് ഹാസ് എ റെപ്യൂട്ടേഷൻ ഫോർ ലൈഫ് ഇറ്റ് ഈസ് ദ ഫാക്ട് സ്പിരിച്വലി ഇറ്റ് വാസ് ഡെഡ്. It is only by the grace of God that we can escape from the death of sin. ഈ സർദീസ് പട്ടണം ദീർഘായുസിന് സുതിപ്പെട്ട ഒരു പട്ടണമാണ്. പക്ഷേ വാസ്തവത്തിൽ ഇത് ആത്മീയമായി ചർച്ചത. ഇത് സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയുള്ള സഭ. അതിനാൽ ലോകദൃഷ്ടിയിൽ അത് ജീവന്റെ തുടിപ്പുകളൊക്കെ കാണാം. പണക്കൊടുപ്പ് കാണിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഒരു പക്ഷേ ഉണ്ടായിരുന്നിരിക്കാം. ഇതൊക്കെ ഇവിടെയുണ്ട്. പക്ഷേ സ്പിരിച്വലി പുതിയ നിയമം പാപത്തെ മരണത്തോട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. പാപം മരണത്തോട് ബന്ധപ്പെടുത്തിയ പുതിയൻ പുത്രൻ തിരികെ വരുമ്പോൾ അവന്റെ പിതാവ് പറയുന്നുണ്ട്, ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, അവൻ വീണ്ടും ജീവിച്ചിരിക്കുന്നു. പാപാവസ്ഥയില്ല. അവൻ പിതാവിന്റെ സ്നേഹത്തിൽ നിന്ന് പിതാവിന്റെ സന്തോഷത്തിൽ നിന്ന് അവൻ അന്യമായി പോയപ്പോൾ ഈ പിതാവ് പറയുന്നത് മരിച്ചവനായിരുന്നു. ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മൾ അകലുമ്പോഴും നമ്മൾ ചിന്തിക്കണം നമ്മൾ മരിച്ച അവസ്ഥയില്ല, പാപത്തിന്റെ അവസ്ഥയില്ല. റോമാലേഖനം 6:23 വാക്യത്തിൽ പറയുന്നുണ്ട് പാപത്തിന്റെ ശമ്പളം മരണമത്രേ. റോമർ 6:13 നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിന്റെ ഉപകരണങ്ങളായി പാപത്തിന് വിട്ടുകൊടുക്കുകയും വരുന്നത്. പിന്നെയോ മരണത്തിൽ നിന്ന് ജീവൻ പ്രാപിച്ചു വരുന്ന നിലയിൽ നിങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയും. അധർമ്മത്തിന്റെ ഉപകരണമായി പാപത്തിന് വിട്ടുകൊടുക്കരുത്. വീണ്ടും പറയുന്നു, മരണത്തിൽ നിന്ന് ജീവൻ പ്രാപിച്ചു വരുന്ന നിലയിൽ ദൈവത്തിൽ നിന്ന് നിങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയും. ഈ പാപ അവസ്ഥയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ തക്കവണ്ണം, എഴുന്നേറ്റ് വരുവാൻ തക്കവണ്ണമുള്ള ഒരു അനുഭവം. പാപത്തിന്റെ അനുഭവത്തിൽ മരിച്ചവരാണ് നമ്മൾ. ഏദൻ തോട്ടത്തിൽ നമുക്കറിയാം, ഈ പാപം ചെയ്ത മനുഷ്യന് ദൈവമുഖത്തേക്ക് നോക്കാൻ ഒക്കുന്നില്ല. ദൈവം വരുമ്പോൾ ഒരു വൃക്ഷങ്ങളുടെ ഇടയിൽ അവര് മറിഞ്ഞിരിക്കാനാണ് ശ്രമിക്കുന്നത്. പാപം ചെയ്ത മനുഷ്യൻ അവൻ ന്യായീകരണം കണ്ടെത്തുക. ദൈവത്തോട് പറയുന്നുണ്ട്, നീ തന്ന സ്ത്രീ പാമ്പ് കുറ്റം മറ്റുള്ളവരുടെ മേൽ ചുമത്തുക. പാപം നീതിയെയും ന്യായത്തെയും സത്യത്തെയും മറച്ച് നീതിമത്കരിക്കാനായിട്ട് ശ്രമിക്കും. തെറ്റിനെ യുക്തി കൊണ്ട് ശരിയെന്ന് സമർത്ഥിക്കാനായിട്ട് ഉള്ള പരിശ്രമമാണ് പലപ്പോഴും പാപത്തിന്റെ അനുഭവത്തിൽ നിലനിൽക്കുന്നവർക്ക് ഉണ്ടാവുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16:8 അവിടെ ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലായിരിക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് പാപം വരുത്തും. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ പ്രവർത്തനം എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത്, ഒരു പാപബോധം വരുത്തുന്ന ഒരു അനുഭവമുണ്ട്. നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അനുഭാഷ പറയുകയും മുറക്കൾ നടത്തുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ ചെറുതായിട്ട് കാണാറുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ പ്രവർത്തനം നമ്മുടെ ഉള്ളിൽ തന്നെ അത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. പാപത്തെക്കുറിച്ചുള്ള ബോധം, ഞാനൊരു പാപിയാണ് എന്നുള്ള വലിയ ബോധത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. ഈ കാത്തിരിപ്പിന്റെ അവസാനത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ, നമ്മൾ പരിശുദ്ധാത്മാവിൽ ചൈതന്യമുള്ളവരായി തീരുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് ഈ പാപത്തെക്കുറിച്ചുള്ള ഒരു വലിയ ബോധമാണ്. നമ്മുടെ പാപത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുവാനും അതിൽ നിന്ന് ദൈവകൃപയിൽ എഴുന്നേൽക്കുവാനും തക്കവണ്ണമുള്ള ഒരു അനുഭവമായി നമ്മുടെ നമ്മുടെ ഈ കാത്തിരിപ്പും ഒക്കെ അതിനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിന്റെ പരിതാപകരമായ ഈ പതനത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ ദൈവത്തിന്റെ കൃപ മൂലം സാധിക്കും. അതാണ് ഇവിടെ, ഇറ്റ് ഈസ് ഓൺലി ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ദറ്റ് വി ക്യാൻ എസ്കേപ്പ് ഫ്രം ദ ഡെത്ത് ഓഫ് സിൻ. ഈ മരണ അവസ്ഥയിൽ നിന്ന് ജീവന്റെ ചൈതന്യ അനുഭവത്തിലേക്ക് ജീവിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നു എന്ന അവസ്ഥയായിരുന്നു സർദീസിലെ സഭയുടെ പ്രത്യേകത. ഈ സഭയ്ക്ക് ഞാൻ പറഞ്ഞു, പ്രശാന്ത പ്രദേശമോ പീഡനമോ വിജാതിയരുടെ ആക്രമണമോ ഒന്നുമില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് സജീവമായ ഒരു ചർച്ച സഭയിലേ ഉള്ളൂ. നമ്മള് യാതൊരു മറ്റൊരു ഏതെങ്കിലും സഭയ്ക്ക് ഭീഷണിയാണെന്ന് തോന്നുമ്പോഴാണ് മറ്റ് സഭക്കാര് നമ്മളെ ഉപദ്രവിക്കുവാനും നമ്മളെ വിമർശിക്കുവാനും ഒക്കെ തുടങ്ങുന്നത്. പക്ഷേ സർദീസിലെ സഭയ്ക്ക് ഇങ്ങനെയുള്ള ആക്രമണമോ ഒന്നും ഉണ്ടായില്ല. കാരണം ഇത് അന്നത്തെ കോണ്ടെക്സ്റ്റിലായിട്ടുള്ള സഭകൾക്ക് ഒരു ഭീഷണിയുമല്ല. അതാണ് ചത്ത സഭ എന്ന് പറയുന്നത്. ഇവിടെ സഭയെ കണക്കിലെടുക്കേണ്ട ഒരു അവസ്ഥയില്ല. മറ്റ് സഭകൾക്ക് ഈ സർദീസിലെ ക്രിസ്ത്യൻ സഭയെ കണക്കിലെടുക്കേണ്ട ഒരു കാര്യമില്ല. കാരണം അതാ അവർക്ക് ഇതൊരു ഭീഷണിയല്ല. 2 Timothy 3:5 മതത്തിന്റെ ബാഹ്യരൂപത്തെ മുറുകെ പിടിക്കുന്നവരെങ്കിലും അതിന്റെ ചൈതന്യത്തെ നിഷേധിക്കുന്നു. ഇതായിരുന്നു സർദീസിലെ സഭയുടെ പ്രശ്നം. സഭയുടെ ചലനശേഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ ആക്രമണ വിധേയമാക്കേണ്ട കാര്യമില്ല. ചലനശേഷിയില്ല, മരിച്ച അവസ്ഥയില്ല, അത് താനെ അതിന്റെ ചേതന നഷ്ട അത് അങ്ങ് നിർജീവമായി പൊക്കോളും. അതുകൊണ്ട് ഈ സർദീസിന്റെ സഭയ്ക്ക് പുറത്തു നിന്നുള്ള യാതൊരു ഭീഷണിയുമില്ല. ചൈതന്യവത്തായ സഭ, ആ സഭ സജീവമാണെങ്കിൽ അത് സമൂഹത്തിന്റെ മനസാക്ഷിയായിട്ട് വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ അതിനെ നിശബ്ദമാക്കുവാനും നിർവീര്യമാക്കുവാനും ഉന്മൂലമാക്കുവാനും വേർപേര് വരും. ചൈതന്യമുള്ള സഭ സമൂഹത്തിന്റെ മനസാക്ഷിയായിട്ട് അതിന്റെ പുഴുക്കുത്തുകളെ കുറിച്ച് പ്രതികരിക്കുവാൻ ഒക്കെ ശ്രമിക്കുമ്പോൾ അതിന് വലിയ ക്രിറ്റിസിസം വരും. അങ്ങനെ ഉള്ളപ്പോഴാണ് സഭയെ നിർവീര്യമാക്കുവാനും സഭയെ കൊന്നുകളയാനും ഒക്കെ ആളുകൾ വരുന്നത്. ലോകത്തിന് ഈ സഭയെ പറ്റി യാതൊരു കുറ്റവും പറയാനാകാതെ സഭ ലോകവുമായി സന്ധി ചെയ്തെങ്കിൽ ആ സഭ ചത്തതാ എന്ന് പലപ്പോഴും നമുക്കും ഇങ്ങനെയുണ്ട്. ലോകത്ത് ഒത്തിരി വലിയ ചൂഷണങ്ങളും ധാർമ്മികതകളും വലിയ പീഡനങ്ങളും ഒക്കെ ക്രിസ്ത്യൻ സഭ പ്രതികരിക്കേണ്ട അനേക സംഭവങ്ങളുണ്ട്. ഇവിടെ സഭ പ്രതികരിക്കാതെ സമൂഹത്തിന്റെ മനസാക്ഷിയായി വർത്തിക്കുവാൻ കഴിയാതെ നിലനിൽക്കുമ്പോൾ നമ്മുടെയും സഭ ഈ ഒരു നിലയിലേക്ക് താഴ്ന്നു പോകുന്നു എന്ന് ചിന്തിക്കുവാനുള്ള ചുമതലയുണ്ട്. If anything is to rescue from the impending ruin of the church in Sardis, the Christians there must be waked from their deadly situation. ഇവരെ ഈ മരണത്തിന്റെ അവസ്ഥയിൽ നിന്ന് അവരെഴുന്നേൽക്കണം. ആസന്നമായ വിനാശത്തിൽ നിന്ന് സഭ മോചനം പ്രാപിക്കാനുള്ള ഏക ഉപാധി എന്ന് പറയുന്നത് സഭ അലസവും മായികവുമായ നിദ്രയിൽ നിന്ന് ഉണരണം, എഴുന്നേൽക്കണം. ജാഗരൂകരായിരിക്കാനുള്ള ഒരു വലിയ മുന്നറിയിപ്പാണ് ഇവിടെ തരുന്നത്. പുതിയ നിയമത്തിൽ പുസ്തകത്തിൽ ഉടനീളം നമുക്ക് ഇങ്ങനെയുള്ള ഉദ്ബോധനങ്ങൾ കാണാം, മുന്നറിയിപ്പുകൾ കാണാം. നിങ്ങൾ എഴുന്നേൽക്കണം, ഉണരണം. പുതിയ നിയമത്തിൽ 44 പ്രാവശ്യം ഉണരുക എന്നുള്ള ആഹ്വാനം ആണെന്നുണ്ട്. പ്രസാദത്തിനു ശേഷം 24:42 വാക്യം, കർത്താവിന്റെ വരവ് ഏത് സമയത്തെന്ന് അറിയായ കൊണ്ട് ജാഗ്രതയോടെ ഇരിപ്പി. പ്രസാദത്തിനു ശേഷം 26:38, 26:41 ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ എന്നുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഉണരുക, ജാഗ്രതയോടെ ഇരിക്കുക. 10 കന്യകമാരുടെ ഉറുമയിൽ നമ്മൾ കാണുന്നുണ്ട്, 5 പേര് ഉണർന്നിരുന്നു, മണവാളന്റെ വരവിന് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് അവരിരുന്നു. പക്ഷെ 5 പേര് ഉറങ്ങിപ്പോയി. ഈ 5 കന്യകമാരുടെ വിശുദ്ധിയെ കുറിച്ചൊന്നോടൊപ്പം പറയുന്നില്ല. മണവാളിനോടൊപ്പം സന്തോഷത്തിലേക്ക് കടന്നു വരുവാൻ കഴിയാതെ 5 പേര് ദുഃഖിക്കുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട്. ഉണർന്ന് ജാഗ്രതയോടെ ഇരിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ വിളിക്കുന്നു. ഈ ഭാഗത്ത് ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. എന്താ ഈ ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക? മറ്റൊരു വേർഷനിൽ പറയുന്നുണ്ട്, ഉണരുക, ആസന്ന മരണരായി അവശേഷിച്ചിട്ടുള്ളവരെ ശക്തീകരിക്കുക. അവർ മരിക്കാറായി കിടക്കുന്ന ആളുകളാ. ഈ സഭയിൽ കുറച്ചുപേരുണ്ട്, നല്ലവരുണ്ട്. ഈ ആസന്ന മരണരായി അവശേഷിച്ചിട്ടുള്ളവരെ ശക്തീകരിക്കുക. അത് സഭയുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ ഉണർന്നെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ ഉണർത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യന് മറ്റുള്ളവരെ ഉയർത്തുവാനായിട്ട് ഒക്കുകയില്ല. നമ്മളറിയാം, ഈ തുമ്പുകുത്തിക്കകത്തൊക്കെ കരി കാണും. തീ ഇടുമ്പോൾ മറ്റ് കരികളെ കൂടെ ഉജ്ജ്വലിപ്പിക്കുവാൻ കരിക്ക് സാധിക്കും. പക്ഷെ കെട്ടതാണെങ്കിൽ അത് മുഴുവനും കെട്ടുപോകും. അതുകൊണ്ട് തീക്കട്ട മറ്റു കരികളെ ഉജ്ജ്വലിപ്പിക്കുന്നത് പോലെ നമ്മുടെ ഉത്തരവാദിത്വമാണ് മറ്റുള്ളവരെ ഉണർത്തുവാൻ, അവരെ ജാഗ്രതയോടെ ഇരുത്തുവാൻ, അവരെ ഉണർത്തുവാൻ തക്കവണ്ണമുള്ള ചുമതല നമുക്കുണ്ട്. ടു ബി ഓൺ വാച്ച് എന്ന പ്രയോഗത്തെ ജാഗരൂകരായിരിക്കുക, ജാഗ്രത പാലിക്കുക, ഉണർന്നിരിക്കുക എന്നിങ്ങനെ ഒക്കെ ഭാഷാന്ന് ചെയ്യാം. അവിടെ നിദാന്തമായ ജാഗ്രതയാ, നിദാന്തമായ ജാഗ്രത. ഉറങ്ങി ഉണർന്നിരിക്കുക അല്ല, നിദാന്തമായ ജാഗ്രത. ഇവിടെ സർദീസ് പട്ടണത്തിന്റെ ജാഗ്രത കുറവുകൊണ്ട് അവരുടെ പട്ടണം എന്നേക്കും അടിമത്തത്തിലായിത്തീരാൻ ഇടയായി. ഒരു സ്വാതന്ത്ര്യത്തിന് ഈ ജാഗ്രത, ഈ പട്ടണത്തെ സംബന്ധിച്ച് ആ ജാഗ്രത കുറവ് അവർക്ക് അടിമത്തത്തിലേക്ക് നയിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അവരെ സ്വാതന്ത്ര്യത്തിന് കൊടുക്കേണ്ട വിലയാണ് ഈ ജാഗ്രത. അതുപോലെയാണ് രക്ഷയ്ക്ക് കൊടുക്കേണ്ട വിലയാണ് നിതാന്തമായ ആ ജാഗ്രത. Watchfulness should be constant attitude of the Christian life. It is full time. Saint Paul says to wake from sleep. Be watchful, stand firm in your faith. നീ ഉണർന്നിരിക്കുക, സജീവമായിരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. The Christian must be on the watch against the wills of the devil. പിശാചിന്റെ തന്ത്രങ്ങൾക്കെതിരെ ജാഗ്രതയോടെയിരിക്കണം. ക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയിൽ മറിച്ചിടാൻ സാത്താൻ പ്രലോഭനങ്ങളുമായി വരും. അവന്റെ ആക്രമണത്തെ പറ്റിയും അവന്റെ കുതന്ത്രങ്ങളെ പറ്റിയും നമുക്ക് ബോധവാനായിരിക്കണം. പിശാചിന്റെ തന്ത്രങ്ങൾക്കെതിരെ ജാഗരൂകരായിരിക്കണം. Christian must be on watch against temptations. വീണ്ടും കർത്താവിന്റെ വരവിനായി ജാഗ്രതയോടെ ഇരിക്കണം. നിങ്ങളുടെ കർത്താവ് ഏത് സമയത്ത് വരും എന്നറിയായ കൊണ്ട് നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കും. കർത്താവിന്റെ വരവ് കള്ളനെ പോലെയാ. അപ്പോൾ അതുകൊണ്ട് കർത്താവ് വരുന്നതിന് വേണ്ടി നിങ്ങൾ കർത്താവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ജാഗ്രത. The coming of the Lord was therefore Jesus, for you do not know on what day your Lord is coming. What I say to you, I say to you all, watch. St. Matthew chapter 24, verses 42 and 43. Again, St. Mark chapter 13, verses 37. വീണ്ടും പറയുന്നു, ക്രിസ്ത്യാനി വ്യാജ ഉപദേശങ്ങൾക്കും വ്യാജ ഉപദേഷ്ടാക്കൾക്കും എതിരായി ജാഗ്രത പാലിക്കണം. അപ്പോസ്തല പ്രവർത്തികൾ 20-ാം അധ്യായം 29-30 ഭാഗത്ത് പറയുന്നുണ്ട്, ഞാൻ പോയതിനു ശേഷം കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ നിങ്ങളെ ആക്രമിക്കാൻ വരും, അതുകൊണ്ട് ഉണർന്നിരിപ്പേ. The Christian must be on the watch against the false teaching. St. Paul's last address to the elders of Ephesus, he warns them that grievous wolves will invite the flock from outside, and from inside men will arise to speak perverse things. Therefore, he says, watch. Acts chapter 20, verses 29 to 31. ഇവിടെ പറയുന്നു, ക്രിസ്തു കർത്താവിന്റെ വരവിനായി ജാഗ്രതയോടെ ഇരിക്കണം. കർത്താവ് നമ്മെ ജാഗ്രതയോടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും, തമ്പുരാൻ നമ്മെ ജാഗ്രതയോടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മെ അന്വേഷിച്ചു. ക്രൈസ്റ്റ് ഈസ് ലുക്കിംഗ് ഫോർ സംതിങ് ഫ്രം അസ്. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വി look for things, for his strength, his help, his support, his comfort. We must never forget that he is looking for our love, our loyalty and our service. Devam namme siddhichondirikkya vishwasathayode tambranilekku kannukal uyarthi avanu vendi jagarnathode irippan namukku sadhikkana. വീണ്ടും കൂടെ പറയുന്നു, എന്റെ ദൈവത്തിന്റെ മുമ്പിൽ നീ നിന്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കിയതായിട്ട് കാണുന്നില്ല. ദൈവത്തിന്റെ മുമ്പിൽ നിന്റെ പ്രവൃത്തി പൂർണ്ണതയുള്ളതായിട്ട് ഞാൻ കണ്ടില്ല എന്ന് പറയുന്നു. ഇവിടെ കംപ്ലീറ്റ് ആൻഡ് പെർഫെക്റ്റ്, പൂർത്തിയാക്കിയതായിട്ട് കാണുന്നില്ല, പൂർണ്ണതയുള്ളതായിട്ട് കാണുന്നില്ല. ഉത്സാഹമില്ലാതെയും അർത്ഥമനസ്സോടെയും നടത്തുന്ന ആരാധനയെ കുറിച്ചാണ്. നമ്മുടെ മനസ്സും ഹൃദയവും ഒന്നും അതിനകത്തില്ല. അല്പമാത്രമായ ക്രിസ്തീയ സേവനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് ധരിപ്പിച്ച് മറ്റുള്ളവർ മുമ്പിൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുന്നു. തീക്ഷ്ണതയില്ലാത്ത മതജീവിതത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മുടെ പ്രവൃത്തികൾ പൂർണ്ണതയുള്ളതായിട്ട് തീരണം. പൂർണ്ണത എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും ഒക്കെ അതിനകത്തുണ്ടാകണം പൂർണ്ണത. പൂർണ്ണമായ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ അത് ലയിച്ചിരിക്കുമ്പോൾ മാത്രമേ, നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു കഴിയുമ്പോൾ ഈ ഒരു ആത്മാവിൽ നമുക്ക് ചെയ്യാനായിട്ട് വെക്കുള്ളൂ. പകുതി ശിഷ്യത്വം എന്ന് പറയുന്ന ഒരു ശിഷ്യത്വമില്ല, അത് പൂർണ്ണതയില്ല. പൂർണ്ണമായി ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കണം. ദൈവം പൂർണ്ണതയിലാണ് സാധിക്കുന്നത്. പരിപൂർണമായ മനസ്സോടെ ദൈവത്തിന്റെ മുന്നിൽ ഇരിക്കാൻ നമുക്ക് കഴിയണം. ഒരു യുദ്ധം കഴിഞ്ഞപ്പോൾ അതിന്റെ പ്രധാന പടയാളി മരിച്ചു. നെൽസൺ എന്ന പടയാളി ഒടിയേറ്റ് മരിച്ചു. ആ അവിസ്മരണാനാവികന്റെ വായിൽ നിന്ന് വന്ന അവസാനത്തെ വാക്ക് ഇങ്ങനെയായിരുന്നു: താങ്ക് ഗോഡ് ഐ ഹാവ് ഡൺ മൈ ഡ്യൂട്ടി. താങ്ക് ഗോഡ് ഐ ഹാവ് ഡൺ മൈ ഡ്യൂട്ടി. ഞാൻ മരിച്ചു, പക്ഷേ ഞാൻ എന്റെ ജോലി നിർവഹിച്ചു. ഇത് തന്നെയാണ് കർത്താവ് ക്രൂശിൽ പറയുന്നത്. ഞാൻ എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ തരുന്നു. അതൊരു പൂർണ്ണതയുടെ അനുഭവമാണ്. എന്റെ ജോലി മുഴുവൻ നിർവഹിച്ച് സന്തോഷത്തോടെ ഞാൻ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. ഐ ഹാവ് ഡൺ മൈ ഡ്യൂട്ടി. ഇവിടെ മൂന്നാം വാക്യത്തിൽ രാജശാസനകൾ പോലെ കൽപ്പനകളുടെ ഒരു പരമ്പര തന്നെ കാണാം. The risen Christ says, remember how you received and heard the gospel. It is the present imperative and means, keep on remembering. Never allow yourself to forget. The risen Christ is telling Sardians to remember the thrill with which they first heard the good news. നീ ആദ്യം ദൈവവചനം കേട്ടപ്പോഴുള്ള നിന്റെ ആ തീക്ഷ്ണത ഇപ്പൊ ഇല്ല. നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുക, ഓർത്തുകൊണ്ടേയിരിക്കുക. ആ ആജ്ഞ, ഇത് ഒരു ആജ്ഞയുടെ സ്ഥലമാണ്. എല്ലാ നാളും ഓർക്കുക, ഒരിക്കലും മറക്കാനിടയാകരുത്. സർദീസിലെ സഭയോട് പറയുകയാണ്, നിങ്ങൾ എത്രമാത്രം ആനന്ദാവേശത്തോടു കൂടിയാണ് സുവിശേഷത്തിന്റെ ദൂത് കേട്ടതും സ്വീകരിച്ചതും. പക്ഷെ ഇന്ന് ആ ആവേശവും ആ ഒരു തീക്ഷ്ണതയും ഒന്നുമില്ല, അതൊക്കെ അസ്തമിച്ചു. നമ്മളൊക്കെ കാലപ്പഴക്കം കൊണ്ട് നമ്മുടെ പല പല ഇൻസിഡൻസും നമ്മൾ മറന്നുപോകും. ഉദാഹരണം, നമ്മുടെ ഒരു ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സുഹൃത്തുക്കളെല്ലാം ഇവിടെ വെച്ചെങ്കിലും ഒന്ന് മരിച്ചു, അത് മനസ്സിന്റെ വിങ്ങിലായിട്ട് കിടക്കും. പക്ഷെ എന്തെങ്കിലും നമ്മൾ ആ ഒരു സ്ഥലം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ പഴയ വികാരങ്ങളെല്ലാം അത് ഒന്നിനു പറയും ഒന്നായിട്ട് കടന്നു വരും. അത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഇങ്ങനെയുള്ള സമയം വരുമ്പോൾ ഇത് മനസ്സിനെ ഓർക്കും. ദൈവം നമുക്ക് എന്ത് ചെയ്തു എന്നോർക്കാൻ നാം ക്രിസ്തുവിന്റെ കുരിശിന്റെ മുമ്പിൽ നിൽക്കണം. നമ്മെ അത് ഓർമ്മിപ്പിക്കാൻ, ധ്യാനിക്കാൻ അത് ഇടയാക്കും. അപ്പോസ്തോലന്മാരിൽ നിന്ന് ലഭിച്ച ഉപദേശങ്ങൾ അഹങ്കരം കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യണം. ഇവിടെ പറയുന്നത് മാനസാന്തരപ്പെടുക, നിന്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, നീ മാനസാന്തരപ്പെടുക. പഴയ മാർഗം ഉപേക്ഷിച്ച് പുതിയ മാർഗം സ്വീകരിക്കുന്നത് അത് ഒരു ഉറച്ച തീരുമാനത്തിന്റെ നിമിഷമാണ്. അവിടെയാണ് മാനസാന്തരം പൂർണ്ണമാകുന്നത്. നമ്മൾ പുതിയ ഒരു തീരുമാനമെടുത്തു, അത് ഒരു ജീവിതത്തിന്റെ ഒരു പുതിയ മൂവ്മെന്റ് ആയിട്ട് മാറണം. അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ആ തീരുമാനത്തിൽ അടി ഉറച്ചു നിൽക്കാനായിട്ട് നോക്കുന്നത്. സെന്റ് അഗസ്റ്റീനെ കുറിച്ച് പറയുന്നുണ്ട്, സെന്റ് അഗസ്റ്റീൻ ഒരു പുതിയ ജീവിതം തിരഞ്ഞെടുത്തു. ആ ജീവിതം തിരഞ്ഞെടുത്തപ്പോൾ തന്റെ പഴയ കാമുകി സെന്റ് അഗസ്റ്റിനെ വിളിക്കുമ്പോൾ സെന്റ് അഗസ്റ്റിൻ പറയുന്നുണ്ട്, അഗസ്റ്റിൻ മരിച്ചു, ഇതൊരു പുതിയ മനുഷ്യനാണ്. ഇതാ ഞാൻ പുതുതായി. മാനസാന്തരം എന്ന് പറയുന്നത് മനസ്സിന്റെ അന്തരം. ആ ഒരു അന്തരം ഉണ്ടാകുമ്പോൾ മാത്രമേ അനുതാപവും മാനസാന്തരവും പൂർണ്ണമായിട്ട് തീരുകയുള്ളൂ. ഇവിടെ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, of the faithful that they have not soiled their garments. ഉടുപ്പ് ചീത്തയാകാത്ത കുറച്ച് പേരുണ്ട്, ഉടുപ്പും മലിനമാകാത്ത കുറേ പേർ സർദീസ് നിനക്കുണ്ട്. അവർ യോഗ്യരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. സർദീസിലെ സഭ അപ്പാടെ വിശ്വാസ ത്യാഗികളല്ല. വിജാതിയർ അവർ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കണമെങ്കിൽ കളങ്കവും കറിയും ഇല്ലാത്ത വസ്ത്രം ധരിക്കണം, അരുവെളുത്ത വസ്ത്രം ധരിക്കണം. ദേവനെ സമീപിക്കുന്നത് വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കണം എന്ന് അവരുടെ ഒരു അപ്പോഴത്തെ നിയമം. വിജാതിയന് ഇത് ഒരു ബാഹ്യമായ ഒരു ആവരണം മാത്രമെങ്കിൽ ഒരു സഭാംഗത്തെ സംബന്ധിച്ചിടത്തോളം ശുഭ്രവസ്ത്രം കളങ്കം പറ്റാത്ത ആത്മാവിന്റെ പ്രതീകമാണ്. ഇങ്ങനെ കളങ്കം പറ്റാത്ത ജീവിതത്തോടെ ആത്മാവോടെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ശങ്കുകൂടാതെ കർത്തൃസന്നിധിയിൽ നിൽക്കുവാൻ നമുക്ക് സാധിക്കും. ഇൻ ദ ഹീഡൻ വേൾഡ് നോ വർഷിപ്പർ വാസ് അലൌഡ് ടു അപ്രോച്ച് ദ ടെമ്പിൾ ഓഫ് ദ ഗോഡ് വിത്ത് സോയിൽ ക്ലോത്ത്. ഫോർ ദ ഹീഡൻ ദിസ് വാസ് ആൻ എക്സ്റ്റേണൽ തിങ് ബട്ട് മൻ ഹു ഹാഡ് നോട്ട് ബ്രോക്കൺ എക്സ്റ്റേണൽ തിങ്. അതോടൊപ്പം തന്നെ ഇത് വിശുദ്ധ മാമോദിസയിൽ നമ്മളെ കുഞ്ഞിനെ തല തൊട്ടുന്ന ആളിനെ ഏൽപ്പിക്കും. വെള്ള വസ്ത്രമാണ് കൊടുക്കുന്നത്, നിർമ്മലമായ വസ്ത്രമാണ് കൊടുക്കുന്നത്. അത് നീതിയും വിശുദ്ധിയുമുള്ള പുതിയ ജീവിതത്തിന്റെ പ്രതീകമായിട്ടാണ് അത് കാണുന്നത്. ആദിമ ക്രൈസ്തവ പാരമ്പര്യത്തിൽ അത് അങ്ങനെയുള്ള വെള്ള വസ്ത്രം ധരിക്കുന്ന പതിവുണ്ടായിരുന്നു. നമ്മൾ ഇന്നും മാമോദിസ മുക്കി കഴിയുമ്പോൾ കുഞ്ഞിനെ വെള്ള തുണിയിലാണ് കൊടുക്കുന്നത്. യാക്കോബ് സ്ലീഹ 1:27 വാക്യം ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയുടെ സവിശേഷതകൾ പറ്റി പറയുമ്പോൾ ലോകത്തിന്റെ മാലിന്യം പറ്റാതെ സ്വയം കാത്ത് സൂക്ഷിക്കുന്നത് എന്ന് അവിടെ ഓർപ്പിക്കുന്നുണ്ട്. ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ ലോകത്തിന്റെ മാലിന്യം പറ്റാതെ തന്നെ തന്നെ കാത്തുകൊള്ളുന്നു. യാക്കോബ് സ്ലീഹായുടെ പുസ്തകം 1:27 വാക്യം തങ്ങളുടെ വസ്ത്രം മലിനപ്പെടാതെ കുറെ പേർ സദ്യസ്ഥനക്കുണ്ട്, അവർ യോഗ്യരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. അവർക്ക് കിട്ടുന്ന ഒരു വലിയ സൗഭാഗ്യം ദൈവത്തോട് ഒപ്പം നടക്കാനായിട്ടുള്ള ഒരു സൗഭാഗ്യമാണ്. കർത്താവിനോട് വിശ്വസ്തത കാണിച്ചവർക്കുള്ള മഹത്വമാർന്ന വാഗ്ദാനം, അവര് ദൈവത്തോടൊപ്പം നടക്കും. പാഴ്സി രാജധാനിയിലെ സേവകരിൽ രാജാവിന് വേണ്ടി അതിവിശിഷ്ട സേവനം അനുഷ്ഠിച്ചവർക്ക് രാജാവിന്റെ ആരാമത്തിൽ രാജാവിനോട് കൂടെ നടക്കാനുള്ള പദവിയുണ്ട്. അവര് രാജാവിനോടൊപ്പം നടക്കും. ദ കമ്പാനിയൻസ് ഓഫ് ദ ഗാർഡൻ എന്ന് പറയും. ദോസ് ഹു ഹാവ് ബീൻ ട്രൂ ടു ഗോഡ് വിൽ സംഡേ വോക്ക് വിത്ത് ഹിം ഇൻ ദ പാരഡൈസ്. ഏദൻ തോട്ടത്തിൽ നമ്മൾ അങ്ങനെയുള്ള ഒരു അനുഭവം കൂടെ കാണുന്നുണ്ട്. പാപം ചെയ്യുന്നതിന് മുമ്പ് മനുഷ്യൻ ദൈവത്തോടൊപ്പം സന്തോഷത്തോടെ നടന്ന ഒരു ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. എസ്തേറിന്റെ പുസ്തകത്തിൽ മൊർദ്ദേക്കായി രാജാവിനെതിരെയുള്ള ഗൂഢാലോചന തക്ക സമയത്ത് വെളിപ്പെടുത്തിയതുകൊണ്ട് രാജാവിന്റെ ജീവൻ രക്ഷിച്ചതുകൊണ്ട് രാജാവ് കൽപ്പിച്ചു കൊടുത്ത പദവി പ്രത്യേകമായി അലങ്കരിച്ച വാഹനത്തിൽ അനുമോദിക്കുന്നതുമൊക്കെ ദിവസം 6 വായിക്കുന്നുണ്ട്. വിശ്വസ്തരായിരിക്കുന്നവർക്ക് ഒരു ഭാഗ്യകരമായ പദവിയാ. ഹാനോക്കിനെ കുറിച്ച് പറയുന്നു, ഹാനോക്ക് ദൈവത്തോടൊപ്പം നടന്നു, ദൈവം എടുത്തുകൊണ്ടതിനാൽ കാണാതായി. Genesis 5:22-24 വിശ്വസ്തരായിരിക്കുന്നവർക്ക് ലഭിക്കുന്ന ത്രിവിധ വാഗ്ദാനങ്ങൾ, ഒന്ന് അവർ വെള്ള ധരിക്കും, അവർ വെള്ള അങ്കി ധരിക്കും. പുരാതന ലോകത്തിൽ വെള്ളവസ്ത്രം ഉത്സവ വിരുന്നിന്റെ ചിഹ്നം കൂടിയാ. നിന്റെ വസ്ത്രം എപ്പോഴും ശുഭ്രമായിരിക്കട്ടെ. വിശ്വസ്ത ദൈവത്തിന്റെ ദൈവത്തോടൊപ്പം നടക്കും. സെക്കൻഡ് കമ്മിങ്ങിനെ വിരുന്നിനോട് നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട്. വിശ്വസ്ത ദൈവത്തിന്റെ വിരുന്ന് സൽക്കാരത്തിൽ അതിഥികളായിരിക്കും എന്നുള്ളത് പറയുന്നുണ്ട്.
In the ancient world, white robe stood for festivity. Let your garments be always white. The white robes may stand for the fact that the faithful will be guests in the banquet of God. Second, Vellavastram Vijayathinte Kiridama. Romakar Vijayam Aghoshikkunna Divasam Pauravali Vella Vastram Dharikkum. Nagarathe Vellathal Alankarikkum. വെള്ള നിറത്താൽ അലങ്കരിക്കും. ഇത് സഭയിലെ വിശ്വസ്തരായ വിജയികൾക്ക് ലഭിക്കുന്ന പ്രതിഫലം കൂടിയാണ്. ഇത് വിശ്വസ്തരായിരിക്കുന്നവർക്ക് ഉള്ള പ്രതിഫലമാണ് വെള്ള വിജയത്തിന്റെ. ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് വിജയിയായ ഒരു പടയാളിയാണ്. അതോടെ മൂന്നാമത്, ഏത് രാജ്യത്തും ഏത് കാലത്തും വെള്ള പരിശുദ്ധിയുടെയും നിഷ്കളങ്കതയുടെയും ഒരു അടയാളമായിട്ടും പറയുന്നുണ്ട്. In any land, white is the color of purity, and the white robes may stand for the purity whose reward is to see God. Hridaya Siddhi Ullavar, Devate Kaanum. Blessed are the pure in heart, for they shall see God. Our Devate Kaanum. Yathan Thottathil Namkarayam, Iru Prakasa Vastram, Nastrapattapidana Viru, Nagnarana Nulla Bhoothi Undayadha. ആദാ നഷ്ടപ്പെടുത്തിയ പ്രകാശ വസ്ത്രമാണ് മാമോദീസയിലൂടെ ലഭിക്കുന്നത്. മാമോദീസ വെള്ള വസ്ത്രം ധരിപ്പിക്കുന്നത് ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ വസ്ത്രം സ്വർഗത്തിൽ ലഭിക്കാനിരിക്കുന്ന തേജസ്കരിക്കപ്പെട്ട ജീവിതത്തിന്റെ മുൻകുറിയാണെന്ന് മൂസെ ബർസ്കീപ്പോ 9th century ജീവിച്ചിരുന്ന ഒരു പിതാവ് പറഞ്ഞിട്ടുണ്ട്. ഈ വെള്ളവസ്ത്രം തേജസ്കരിക്കപ്പെട്ട ജീവിതത്തിന്റെ മുൻകുറിയായിട്ട് ഇതിനെ കാണും. സെക്കൻഡായിട്ട് അവർക്ക് ഇവിടെ പറയുന്നത്, ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേര് മായ്ച്ചു കളയില്ല. ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേര് മായ്ച്ചു കളയില്ല. ഇത് ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ്. Their name will not be wiped out of the book of life. The book of life is a conception which occurs often in the Bible. പുറപ്പാട് പുസ്തകം 32nd chapter 32-33 വാക്യം. എക്സോഡസ് ചാപ്റ്റർ 32:32-33. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേരും മായ്ച്ചു കളയണമേ. മോശ ദൈവത്തോട് പറയുക. മോശ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പറയുന്നു, അവരുടെ പേര് കളയരുത്, അങ്ങനെയെങ്കിൽ എന്റെയും പേര് മായ്ച്ചു കളയണം എന്ന് മോശ ദൈവസന്നിധിയിൽ യാചിക്കുന്നുണ്ട്. വീണ്ടും സങ്കീർത്തനം 69:29 പറയുന്നുണ്ട്. 69:29. ജീവന്റെ പുസ്തകത്തിൽ അവരെ മായ്ച്ചു കളയണമേ, നീതിമാന്മാരോട് കൂടെ നീ അവരുടെ പേര് എഴുതരുതേ. നമ്മൾ മാമോദീസ സമയത്ത് പ്രത്യേകമായിട്ട് രഹസ്യ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. കരുണയുള്ള കർത്താവെ, വിശുദ്ധമായ ആഹ്വാനത്താൽ അന്ധകാരത്തിൽ നിന്നും മാർഗഭ്രംശത്തിൽ നിന്നും നിന്റെ യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് നീ ഇപ്പോൾ വിളിച്ചിരിക്കുന്ന ഈ പൈതലിന്റെ നാമം നിന്റെ ജീവഗ്രന്ഥത്തിൽ എഴുതണമേ. അപ്പോൾ ഈ പേരെഴുതുക എന്ന് പറയുന്ന ജീവപുസ്തകത്തിൽ പേരെഴുതുക എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ വിശ്വസ്ത പ്രജകളായി എണ്ണപ്പെടുക എന്നുള്ള വലിയ സങ്കല്പമുണ്ട്. ദൈവരാജ്യത്തിന്റെ വിശ്വസ്ത പ്രജകളായി, അല്ലെങ്കിൽ അവർ ദൈവത്തിന്റെ വകയായി തീരുന്നു എന്നുള്ള വലിയ സങ്കല്പമുണ്ട്. അപ്പോൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതുക എന്ന് പറയുമ്പോൾ അവർ ദൈവത്തിന്റെ വകയായി, ദൈവത്തിന്റെ വിശ്വസ്ത പ്രജയായി എണ്ണപ്പെടുന്നതിന്റെ പ്രതീകം കൂടിയാ. അവസാനമായി, എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേര് ഞാൻ ഏറ്റുപറയും, അവന്റെ പേര് ഞാൻ അംഗീകരിക്കും. വിശുദ്ധന്മാരുടെ മുമ്പിൽ അവന്റെ പേര് ഞാൻ, ജീസസ് ക്രൈസ്റ്റ് വിൽ കൺഫസ് ഇൻ അവർ നെയിം ബിഫോർ ഹിസ് ഫാദർ ആൻഡ് ദി ഏഞ്ചൽസ്. ഇറ്റ് വാസ് ജീസസ് പ്രോമിസ് ദാറ്റ് ഇഫ് എ മാൻ കൺഫസ് ഹിം ബിഫോർ മെൻ, He would confess him before his father. And if a man denied him before men, he would deny him before his father. Jesus Christ is for the true to men who is true to him. ദൈവത്തിന്റെ മുമ്പിൽ എന്റെയും പേര് അംഗീകരിക്കും. സെയിന്റ് മാത്യു ചാപ്റ്റർ 10 വേഴ്സസ് 32 and 33 അവിടെ പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ എന്നെ ഈ ലോകത്ത് എന്റെ നാമം ഏറ്റുപറയുന്നവർ അങ്ങേ ലോകത്തിലും ഞാൻ അവരുടെ പേര് ഏറ്റുപറയും. ഞാൻ സർദീസ് സഭയെ കുറിച്ച് ഉള്ള ചില ചിത്രങ്ങളാണ് പറഞ്ഞത്. അവിടെ നമുക്ക് പൊതുവായിട്ട് ഞാൻ പറഞ്ഞു വന്നത് സർദീസ് സഭ അവിടെ പീഡനം മറ്റ് പാഷാന്റെ ഉപദേശങ്ങളോ ഒന്നും ആയിരുന്നില്ല. ഈ സഭ ചത്ത സഭയാണ്. ചത്ത സഭയായതുകൊണ്ട് മറ്റുള്ളവരിതിനെ ആക്രമിക്കാനായിട്ട് പരിശ്രമിക്കുന്നില്ല. ഈ സഭയുടെ നിർജീവത്വം കൊണ്ട് ഈ സഭ നശിച്ചു പോകുന്ന ഒരു അനുഭവമാണ്. പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ ലോകത്തിന്റെ തിന്മകളോട് പ്രതികരിക്കുവാൻ കഴിയാതെ വരുമ്പോൾ നമ്മളും ചത്ത അവസ്ഥയിലാണ്. ഇവിടെ ദൈവാത്മാവ് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു, ഉണരുക. നിതാന്തമായ ജാഗ്രതയെ കുറിച്ച് ഇവിടെ പറയുന്നു. നീ ഉണരണം, മറ്റുള്ളവരെ ഉണർത്തണം, സവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കണം. ഉറങ്ങിക്കിടക്കുന്നവരെ കൂടെ ഉണർത്തേണ്ട ചുമതല നിനക്കുണ്ട്. ദൈവം അവർക്ക് കൊടുക്കുന്ന സന്തോഷകരമായിരിക്കുന്ന അനുഭവങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ജീവന്റെ പുസ്തകത്തിൽ പേര് മായച്ചു കളയില്ല. പിതാവിന്റെ സന്നിധിയിൽ ദൂതന്മാരുടെ മുമ്പിലും ഞാനേറ്റു പറയും. തന്നോട് വിശ്വസ്ത കാണിക്കുന്നവരോട് ദൈവവും വിശ്വസ്തനായിരിക്കും എന്നുള്ള ഒരു വലിയ ചിന്തയാണ് ഈ സർദീസിലെ സഭയുടെ ഈ ചിന്തയിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് നിൽക്കുന്നത്. ഇനിയും നമ്മൾ രണ്ടെണ്ണം കൂടിയുണ്ട്. അടുത്ത ആഴ്ച ഈ രണ്ട് ലെറ്റേഴ്സ് ഒരുമിച്ച് എടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. ഫിലാദൽഫിയയിലെ സഭയും ലവദോഹയിലെ സഭയുമാണ്. അതുകൊണ്ട് നമ്മുടെ ഏഴ് ലേഖനങ്ങൾ, ഏഴ് ലെറ്റേഴ്സ് തീരും. പിന്നീട് പെട്ടെന്ന് തീരുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നിങ്ങൾ നോട്ട് ചെയ്താൽ അതൊക്കെ പറഞ്ഞു തരാം. ഇത് പല ഇന്റർപ്രിട്ടേഷൻസ് ആണ്. പിന്നാലാവുന്ന നിലയിൽ അതുമായിട്ട് കൂടുതൽ അത് ചിന്തിക്കാനായിട്ട് എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ സംബന്ധിച്ച് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊതുവായിട്ട് നമുക്ക് ഓർക്കാനായിട്ടുള്ളത് മർത്തമറിയം സമാജത്തിന്റെ ഒരു നമ്മളൊരു സുവനിയർ പബ്ലിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞായിരുന്നു. അതിന്റെ ആർട്ടിക്കിൾസ് എല്ലാ ഇടവകയിൽ നിന്ന് നിങ്ങൾ ഉത്സാഹിച്ച് അതിനെ പരമാവധി ആർട്ടിക്കിൾസ് കളക്ട് ചെയ്യണം. രണ്ടും മൂന്നും ആയാലും ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് പരമാവധി ആർട്ടിക്കിൾസ് നമ്മൾ കിട്ടണം. അതിനകത്ത് നല്ല ക്വാളിറ്റി ഉള്ളത് മാത്രമേ ഇടാനായിട്ട് ഒക്കുള്ളൂ. അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് ആർട്ടിക്കിൾസ് കളക്ട് ചെയ്യുന്നതിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് പരിശ്രമിക്കണം എന്ന് ഓർപ്പിക്കുന്നു. നാളത്തെ ക്ലാസ് ബഹുമാനപ്പെട്ട പി സി ജോർജ് അച്ഛൻ നയിക്കുന്നതാണ്. ജിജി, മറ്റേ എന്തെങ്കിലും ഓർപ്പിക്കാനായിട്ടുണ്ടോ?
ഓർപ്പിക്കാനുള്ളത് അച്ഛനൊരു വല്ല താങ്ക്സ്. ഇന്ന് എന്നെ അച്ഛനെ കേട്ടിരുന്ന എല്ലാ അമ്മമാർക്കും വേണ്ടി അച്ഛന്റെ മദേഴ്സ് ഡേ വിഷസ് ഞങ്ങൾക്ക് അറിയിച്ചതിന് പ്രത്യേകം താങ്ക്സ്. എല്ലാവർക്കും വേണ്ടി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് ആയിരുന്നു. അച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ കൂട്ടത്തിൽ ഉറങ്ങുന്നവരെ ഉണർത്തേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. സോ അതിനായിട്ട് നമ്മൾ ഓരോ പരിശ്രമിക്കുകയും ഈ കാത്തിരിപ്പിന്റെ ദിവസത്തിൽ നമുക്ക് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ നാളത്തെ ക്ലാസ്സിൽ എല്ലാവരും പങ്കെടുക്കണം. അച്ഛൻ ഓർപ്പിച്ചതുപോലെ നമ്മൾ അപ്പൊ പബ്ലിഷ് ചെയ്യാനിരിക്കുന്ന ബുക്കിന് വേണ്ടിയുള്ള ആർട്ടിക്കിൾസ്, പോയമോ ഷോർട്ട് സ്റ്റോറിയോ എന്തെങ്കിലും ഒക്കെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന നന്നായിട്ട് എഴുതി ചന്ദ്രമേനയുടെ പേർക്ക് അയച്ചു കൊടുക്കണം. നമുക്കത് നമ്മുടെ കോൺഫറൻസിനോ കൂടി പബ്ലിഷ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. സോ അത് ജൂലൈ 15th എല്ലാ പള്ളിയിൽ നിന്നും അത് അയച്ചു തരണേ എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇത്രയുള്ള
ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ ഉത്തരാജയമുള്ള നിന്റെ സ്ലീപായാൽ ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹാ, ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന് ഭവനങ്ങളായിട്ട് ഞങ്ങളെ ചമയ്ക്കണമേ. ദൈവമായ കർത്താവേ, നേരൂസൂരു എല്ലാ സമയത്തും നിന്റെ ദൈവത്വത്തിന്റെ ചെറുകിൻ കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളുമാറാകണമേ. അമ്മേ. ദൈവമായ കർത്താവേ,
ദൈവയിൽ ഒരിക്കൽ കൂടെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ദൈവമേ, അനുഗ്രഹത്തോടെ തിരുസന്നിധിയിൽ നിൽക്കുവാൻ ആവശ്യമായിരിക്കുന്ന ദാനങ്ങളെ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവമേ, അവിടെയായിരുന്ന ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥമായിട്ട് ഇന്നത്തെ ശുശ്രൂഷ സംബന്ധിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കടന്നു വരുവാൻ കഴിയാതെ പോയവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, അവരുടെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങളെയും അവരുടെ നിലവുകളെയും സ്വർഗം അറിയുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തോടെ നിൽക്കുവാൻ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന കൃപകൾ കൊണ്ട് നടക്കണമേ. മനോഭാരത്തിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, നിന്റെ കൃപയിൽ അവരെ നീ കാത്തു നയിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ ഇടയിൽ രോഗികളായിരിക്കുന്നവരുണ്ട്. ദൈവം മറ്റുള്ളവരോട് പറയുവാൻ കഴിയുന്ന കഴിയാത്ത വിഷമവുമായി ദൈവമേ ദരിശന തിരു നിൽക്കുന്ന അനേകരുണ്ട്. ഞങ്ങളുടെ ജീവിതത്തോട് തമ്പുരാൻ ഇടപെടണമേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതം ദൈവമേ ഇപ്പോൾ ഈ കാത്തിരിപ്പിന്റെ നാള് ഒരുക്കത്തിന്റെ നാളുകളായി വാർത്തിരിപ്പാൻ നിങ്ങളോട് സഹായിക്കണമേ. വിശുദ്ധിയിൽ ദൈവമേ നിലനിർത്തുവാൻ നിങ്ങളോട് സഹായിക്കണമേ. ദൈവമേ, ആത്മാർത്ഥമായി ദൈവമേ ഒരുക്കത്തോടെ പെന്തിക്കോസ്തയുടെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ, ഞങ്ങളിൽ ഒരു ആത്മീക ചൈതന്യം ഉണ്ടാകുവാൻ നിങ്ങളോട് സഹായിക്കണമേ. സർവത്തിനുപരിയായി ഞങ്ങളുടെ പാപത്തെക്കുറിച്ചുള്ളൊരു ബോധ്യം ഞങ്ങൾക്ക് തരണമേ. ദൈവമേ, ന്യായവിധിയെ കുറിച്ചുള്ളൊരു ബോധ്യം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ അവിടുത്തെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടവരാകുന്നു. ദൈവമേ, കണക്ക് പറയേണ്ടവരാകുന്നു എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങൾ നിറയ്ക്കുന്ന നിമിഷങ്ങളായി വാർത്തിരിപ്പാൻ സ്വർഗം സഹായിക്കണമേ. ദൈവമയോടോടെയായി ഇന്നത്തെ ശുശ്രൂഷകൾ സംബന്ധിച്ചവരെ ഓർക്കുന്നു. കുടുംബമായി അവിടുത്തെ ബലമുള്ള കരങ്ങളെ തരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരുസന്നിധികളും തരുന്നു. അനുഗ്രഹത്തിന്റെ കുഞ്ഞുങ്ങളായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതപങ്കാളിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ. ഞങ്ങളുടെ കുടുംബജീവിതം നിനക്ക് പ്രസാദകരമായതായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. പരസ്പരം സ്നേഹിക്കുവാനും ശ്രമിക്കുവാനുമുള്ള നല്ല അനുഭവങ്ങളെ കൊണ്ട് നടക്കണമേ. ദൈവമതേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാ അമ്മമാരെയും കൂടുതൽ അനുഗ്രഹിക്കണമേ. ഉത്തമ അമ്മമാരായി തീരുവാൻ ദൈവമേ, ലോകത്തിന് നല്ല കുഞ്ഞുങ്ങളെ ദൈവമേ, അനുഗ്രഹത്തിന്റെ കുഞ്ഞുങ്ങളെ ദൈവമേ ദാനം ചെയ്യുന്ന കുഞ്ഞു മാതാക്കളായി തീരുവാൻ ദൈവം സഹായിക്കണമേ. ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളാരും നഷ്ടപ്പെട്ടു പോകാതെ ദൈവമേ തിരുസന്നിധിയിൽ അനുഗ്രഹത്തോടെ നിൽപ്പാൻ അവരെ സഹായിക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്ന ഒരു ഇമ്പങ്ങളുടെ പ്രതിസായി വസിപ്പിക്കണമേ. ഈ ശുശ്രൂഷയ്ക്ക് വിവിധ നിലകളിൽ താങ്ങും തണലുമായി നിൽക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ ശുശ്രൂഷകൾ ദൈവസന്നിധിയിൽ വിലപ്പെട്ടതായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രധാന ആചാര്യന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വൈദിക ഗണത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മർത്തമറിയം പ്രസ്ഥാനത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്നവരെ ഓർക്കുന്നു. അവരുടെ അധ്വാനങ്ങൾ ദൈവസന്നിധിയിൽ വിലപ്പെട്ടതായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. നിനക്ക് വേണ്ടി വാർത്തിരിക്കുന്ന നിമിഷങ്ങളും നിനക്ക് വേണ്ടി വാർത്തിരിക്കുന്ന ഞങ്ങളുടെ അധ്വാനവും ഒന്നും ദൈവസന്നിധിയിൽ നഷ്ടമായി പോകാതെ 30, 60, 100 മിനിറ്റ് ആയിട്ട് അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ ജീവിതം നിറയുവാൻ സ്വർഗം സഹായിക്കണമേ. ഇന്നത്തെ രാത്രി കൃപകൂട്ടായിരിക്കണമേ. ഞങ്ങളുടെ ക്ലാസ്സുകളെ വാഴ്ത്തണമേ. ദൈവമേ, ഞങ്ങൾ പഠിക്കുന്നത് അനുഗ്രഹങ്ങൾക്ക് ദൈവമേ കാരണമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. ഞങ്ങളുടെ ആത്മജീവിതത്തിൽ ശ്രദ്ധിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനെ പരിശുദ്ധരും സഹായിക്കുന്നതാണ് സ്ഥിരനായിട്ട് തന്നെ. പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹവും ഉത്തര തമ്പുരാനെ അവിടുത്തെ കൃപയും പരിശുദ്ധാത്മാവയെ സംബന്ധവും സുഹാസ്നാമയോടുകൂടെയും അവിടുത്തെ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും സംബന്ധിച്ചുള്ളവരോട് ഞങ്ങളുടെ കുടുംബങ്ങളോട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടും ഇന്ന് ഉന്നയിക്കുണ്ടായിരിക്കുമാറാകണമേ. അമ്മേ.
Good night.
Bye. Amen.